ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
യോഗക്ഷേമത്തിന് വേണ്ടി ദശപുത്രാദികളെ ആർജിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി പ്രയോഗമാർഗത്തെ കർമ്മമാർഗത്തെ നിർണയിക്കുകയും സ്വീകരിക്കുന്നു. നദീയത്തിന് യമദേവൻ ആദ്യം തന്നെ കാണിച്ചു കൊടുത്തത് ഈ പ്രയോഗമാർഗത്തെയാണ്. അതാണ് ഇനി പറയുന്നത്. സത്വം പ്രിയാൻ പ്രിയരൂപാംസകാമ അഭിധ്യായൻ നരികേതു അത്യസ്രാക്ഷേഹി നൈകാ ശ്രംഗാ വിത്തമയീ അവാർത്ത യശ്യം മന്യന്തി ബഹവ മനുഷ്യാഹ സഹ ത്വം പ്രിയാൻ പ്രിയരൂപാൻ പ്രിയരൂപാണ് നിങ്ങളുടെ പേര്. ചന്ദ്രക്കടയിൽ കുത്തോട്ട് താഴെ ഒരു വരെ ഒരു വരെയും കൊടുത്തുണ്ട്. പ്രിയരൂപാണ് അവിടെ സന്ധി വന്നിരിക്കുന്നത്. പ്രിയരൂപാൻ ശബ്ദം എന്റെ അടി വരയിട്ടിരിക്കുന്നതുകൊണ്ട് വേഗം ചെല്ലുമ്പോൾ അതിനെ ബിം എന്ന് കിടന്നു. ബിം എന്നൊരു അക്ഷരമായിരുന്നു. അനുസ്വാരമാണ് പ്രിയരൂപാൻ കാമാൻ അഭിധ്യായൻ നചികേത അത്യസ്രാക്ഷീ നേതാം ശ്രംഗാം വിത്തമയീ അവാക്ത യശ്യാം മജ്ജന്തി ബഹവ മനുഷ്യാഃ സത്വം പ്രിയാൻ പ്രിയ രൂപാംസകാമാൻ അഭിധ്യായൻ നചികേതോത്യസ്രാക്ഷീ നൈതാൻ ശ്രംഗാം വിത്തമയീ അവാപ്തോ യശ്യാം മജ്ജന്തി ബഹവ മനുഷ്യാഃ സത്വം നീ നമ്മുടെ നദീദേശനോട് പറയുകയാണ്. ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ടെന്ന് നീ അതാണ് സത്വം. മുമ്പ് നടന്ന കാര്യങ്ങളെ പരാമർശിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള നീ എന്നുള്ളതാണ് പുനഃ പുനമയാ പ്രലോഭ്യമാണെങ്കിൽ വീണ്ടും വീണ്ടും എന്നാൽ പ്രലോഭിക്കപ്പെട്ടിട്ടും പുനഃ പുനഃ വീണ്ടും വീണ്ടും പ്രിയാൻ പുത്രാദീന് പുത്ര തുടങ്ങിയ പ്രിയരൂപാംസ അപ്സര പ്രഭൃതി ലക്ഷണങ്ങൾ അപ്സരസ് തുടങ്ങിയ രൂപത്തിലുള്ള കാമാൻ കാമങ്ങൾ പ്രിയവും പ്രിയതമവുമായിട്ടുള്ള കാമങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടാവുന്നതും അതിലുപരി ഇഷ്ടപ്പെടാവുന്നതുമായിട്ടുള്ള കാമങ്ങളെ അഭിധ്യായൻ ഞാൻ പറഞ്ഞ സമയം തന്നെ അഭിധ്യായൻ ചിന്തകൻ ശരിയായി ചിന്തിച്ചതേറെ ചിന്തിച്ചിട്ട് ദേശം അവയുടെ അനിത്യത്വം അതനിത്യമാണ് യാവതീശിഷ്യസിത്വം എന്ന് നേരത്തെ പറഞ്ഞു. എത്രകാലം ഈ സ്ഥാനത്തിരിക്കുന്നു അത്രയും കാലമേ അന്ന് തരുന്നവയല്ല എനിക്ക് ജീവിക്കാൻ കഴിയും എന്നിങ്ങനെ പറഞ്ഞു. അതാണ് അനിത്യത്വ അസാരത്വമാണ്. അത് കഴമ്പുള്ളതല്ല. ആദിദോഷാണ് തുടങ്ങിയ ദോഷങ്ങളെല്ലാം ചിന്തയൻ ശരിക്ക് ചിന്തിച്ചിട്ട് ഹീ നചികേത അല്ലെങ്കിൽ നചികേതസേ അത്യസ്രാക്ഷീഹി അതിന്റെ അർത്ഥം പറയുന്നത് അതിസ്പൃഷ്ടവാൻ അതിനോട് വെച്ചെങ്കിലും പരിത്യക്തവാൻ പൂർണ്ണമായും പരിത്യജിച്ചു പൂർണ്ണമായും തിരിച്ചതാണ് പരിത്യജിച്ചു അസി നീ തിരിച്ചുള്ളതെല്ലാം നഗീയസിന് പ്രിയവും പ്രിയതമങ്ങളുമായിട്ടുള്ള ധാരാളം കാമ്യവിഷയങ്ങളെ വരമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും നഗീയസ് അവയെല്ലാം പൂർണ്ണമായും ത്യജിച്ചു അത് പരിത്യജിച്ചു പൂർണ്ണമായ ത്യാഗമാണ് പരിത്യാഗം. അപ്പോ ബുദ്ധിമത്താത്തവ നിന്റെ ബുദ്ധിമത്ത വളരെ ആശ്ചര്യകരമായിരിക്കുന്നു. മറ്റാർക്കുള്ള ആത്മബലം ഉണ്ടാകത്തില്ല. ഇത്രയും വിവേകം ഉണ്ടാകത്തില്ല. ഇത്രയും വലിയ ശുഭഭോഗങ്ങളെ ചിന്തിക്കുന്നതിനും മറ്റ് ആരും തന്നെ തയ്യാറാകത്തില്ല, നീ എത്ര വലിയ വിവേകം ഉള്ളവനാണ് എന്ന് ആശ്ചര്യപൂർവ്വം പറയുകയാണ്. അതുമാത്രമല്ല, ഏതാം അപാപ്തവാന ശിശ്രംഗാം ശ്രുതി മൂഢജന പ്രവൃത്ത വിത്തമയി ധനപ്രായ. അത് മാത്രമല്ല, എന്താണ് നീതാം അപാപ്തവാനസി ശൃംഗാം വിശ്രംഗെ ശൃംഗാം ചെയ്യമ ഇമാൻ തായി ശൃംഗാം മാലയിൽ കൂടി സ്വീകരിച്ചോളുന്നു. നേരത്തെ ചോദിക്കാതെ രജികേശന്റെ ഗ്രഹണ സാമർഥ്യത്തിന് സന്തുഷ്ടനായി കൊടുത്ത ഒരു കരത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ മാല. ഇതുകൂടി സ്വീകരിച്ചോളാം പറഞ്ഞു. ആ മാല എന്നുള്ള അർത്ഥത്തിന് രണ്ടു തരത്തിൽ അവർ അർത്ഥം പറഞ്ഞു. കർമ്മശ്രീക്ക് ഭാവിയിൽ കണ്ടർത്ഥം പറഞ്ഞു, ഗത്യർത്ഥവും ശബ്ദാർത്ഥം. ശബ്ദാർത്ഥം എടുത്തു കഴിഞ്ഞാൽ മാല എന്നുള്ള അർത്ഥം പറയാം, ഗത്യർത്ഥം എടുത്തു കഴിഞ്ഞാൽ കർമ്മം എന്നുള്ള അർത്ഥം പറയാം. മാല എന്നുള്ള അർത്ഥം എടുക്കുന്നത് എല്ലാ വിത്തവും എന്നെടുക്കണം, എല്ലാ സമ്പത്തും. കർമ്മം നോക്കുമ്പോൾ എല്ലാ കർമ്മവും അതിന്റെ ഫലങ്ങൾ, കർമ്മഫലം എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. അത് രണ്ടും കൂടി ചേർത്ത് ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. ശൃംഗാം ശ്രുതി കുസ്ഥിതമായ നിന്ദ്യമായ മാർഗം, ശ്രുതി മാർഗമാണ്. ആരും മൂഢജനം പ്രവർത്താം, മൂഢജനങ്ങൾ പ്രവർത്തിക്കും, വിത്തമയി വിത്തപൂർണമായിരിക്കുന്ന ധനപ്രായ ധനബാഹുല്യമുള്ള ആ മാർഗത്തെ, കർമ്മമാർഗത്തെ നടക്കണം. അതുകൊണ്ടാണ് നേരത്തെ കർമ്മമാർഗം എന്നുകൊണ്ട് അവിടെ അർത്ഥം പറഞ്ഞു. ഈ കർമ്മമാർഗത്തെ എന്താണ് അതാപ്തമാണ്, നീ അത് സ്വീകരിച്ചില്ല, ആ കർമ്മമാർഗത്തിൽ നീ സ്വീകരിച്ചില്ല. യേശ്യാം ശ്രദ്ധവും ഈ മാർഗത്തിൽ മജ്ജന്തി സീദന്തി അത് മുഴുകി നശിക്കുന്നു, മജ്ജന്തി മുഴുകുന്നു, സീദന്തി എന്ന് പറയുന്നത് മുഴുകി നശിക്കുന്നു എന്ന് അർത്ഥം വരും. ബഹവഹ അനേകി മൂഢാഹ മനുഷ്യ, ബഹവഹ അനേകി എന്നൊക്കെ ഭൂരിപക്ഷം, മൂഢാഹ മനുഷ്യ, മൂഢരായ മനുഷ്യരും ആ കർമ്മമാർഗത്തിൽ മുഴുകി ധനപ്രായമായിരിക്കുന്ന ആ കർമ്മമാർഗത്തിൽ, അവിദ്യാമാർഗത്തിൽ, ഗാർഹസ്യ മാർഗത്തിൽ മുഴുകി അത് തന്നെ നശിക്കുന്നു. നീ അത് സ്വീകരിക്കില്ല, നീ എന്ത് ചെയ്യുന്നു? അതിനല്ല, ആ കാമ്യ വസ്തുക്കളെ സർവീ നീ പരിത്യക്തമാണ്, പൂർണ്ണമായും ത്യജിച്ചു. എന്തുകൊണ്ടും അധികായി നല്ലവണ്ണം നീ ചിന്തിച്ചു. അപ്പോ ഈ മുഴുവൻ മനസ്സിലാക്കാൻ നേരത്തെ നദീശന് യമദേവൻ വളരെ ബോധപൂർവം തന്നെ ഇത്തരം പ്രലോഭനങ്ങൾ കൊടുക്കുകയായിരുന്നു. അറിഞ്ഞുകൊണ്ടുവന്ന് നദികേശ യോഗ്യനാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും നദികേശത്തിൽ യോഗ്യനല്ലാത്ത ഒരാൾ യമനകത്ത് എത്തിച്ചേരാൻ പറ്റത്തില്ല. വിവേകപൂർവം ശ്രേയ മാർഗത്തെ തിരഞ്ഞെടുക്കാൻ ശേഷിയുള്ള ഒരുവനെ അവിടെ എത്തിച്ചേരാൻ കഴിയും. അങ്ങനെയായിട്ടും എന്തെങ്കിലും വാസനാരൂപത്തിലോ എന്തെങ്കിലും കാമവാസനകൾ നദികേശൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് അവനെ പുറത്ത് കൊണ്ടുവരികയാണ്. ദേഹപൂർവം തന്നെയാണ് ഇതുവരെയുള്ള പ്രലോഭനങ്ങളെല്ലാം നടത്തിയും ഇതിൽ നിന്നും മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, നീ ഇതിനെയെല്ലാം പരിചയിച്ചു എന്ന് പറയും. ഒരാൾ അത് സൂചിപ്പിക്കുന്ന എന്താണ്, ഒരാൾ വിദഗ്ധനാണ്, അയാൾക്ക് കാമ്യ വസ്തുക്കളിലൊന്നും താല്പര്യമില്ല, അയാൾ ശ്രേയ മാർഗത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ പുറമെ നോക്കുമ്പോൾ തകരാറൊന്നുമില്ല എങ്കിലും അത്തരം സാഹചര്യങ്ങളിലേക്ക് വന്നാൽ, അത്തരം പ്രലോഭനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വാസനാദനം കൊണ്ടായാൽ വീണ്ടും ആ കാമ്യ മാർഗങ്ങളിലേക്ക് തെറ്റിപ്പോകാം. തെറ്റിപ്പോകുന്നില്ല, ഇതാണ് കൂടുതലുള്ളത്. ഗുരു അതുകൂടി പരീക്ഷിക്കുകയാണ് ഇവിടെ. പുറമെ അയാൾ വിദഗ്ധനാണെങ്കിലും ആ വിദഗ്ധനാണെന്നും കൂടുതലും അയാൾക്ക് വിദഗ്ധിയുള്ള കഴിയാണെങ്കിലും പ്രലോഭനങ്ങൾ വരുമ്പോൾ, അതായത് സാഹചര്യങ്ങൾ അടുക്കുമ്പോൾ അയാൾ തെറ്റിപ്പോകുന്നു, വീണ്ടും ആ മാർഗത്തിലേക്ക് പോകുന്നു എന്ന് പരീക്ഷിക്കുക. ആ പരീക്ഷണങ്ങൾ എങ്ങനെയാണ് ഇതിനെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം, അത്തരം സാഹചര്യത്തെ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. ബോധപൂർവം തന്നെ ഇത് വഴി തെറ്റുന്നതിനുള്ള ഒരു സാഹചര്യത്തെ സൃഷ്ടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചാലും വഴിയേറ്റായിരുന്നാൽ മാത്രമേ അവന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അതുപോലെയാണ് മെഡിറ്റേഷനും, അതായത് പ്രത്യക്ഷമായിട്ട് അങ്ങനെ ഉള്ള വഴി തെറ്റുന്നതിനുള്ള സാഹചര്യങ്ങൾ ആണ് ആദ്യം കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ അതെല്ലാം അതിക്രമിച്ചു, അതിനെ അതിക്രമിച്ച് അതിനെ സന്തോഷിച്ച് പറയാനും ഇതിലാണ് ബഹു മനുഷ്യ ഭൂരിപക്ഷം മനുഷ്യരും കുടുങ്ങിക്കിടക്കുന്നത് ഈ കർമ്മമാർഗത്തിലാണ്, കാമത്തിന്റെ മാർഗത്തിലാണ്, ഗാർഹസ്ഥ്യത്തിന്റെ മാർഗത്തിലാണ്. നീ അവനെ നാടി നചിക്കേത അല്ലയോ നചികേതസേ, സത്വം നീ പ്രിയാൻ പ്രിയങ്ങളും പ്രിയരുങ്കാം അലൗകികങ്ങളായ കാമ്യങ്ങളുമായ കാമ വിഷയങ്ങളെ അഭിധ്യായൻ നല്ലവണ്ണം ചിന്തിച്ച് അത്യശ്രാക്ഷീഹി പൂർണ്ണമായും ചിന്തിച്ചു ഏതാം ശൃംഗ ഈ കർമ്മമാർഗത്തെ വിത്തമയും വിത്തപൂർണമായ കർമ്മമാർഗത്തെ സ്വീകരിച്ചില്ല. യസ്യാം ഈ മാർഗത്തിൽ ബാലഹ മനുഷ്യാഹ വളരെയധികം മനുഷ്യർ മജ്ജന്തി മുഴുകി നശിക്കുന്നു. നദികേതസിന്റെ അവിവേകത്തെ യമദേവന് അതിൽ വളരെ മടുപ്പുണ്ടായി. അതുകൊണ്ട് വീണ്ടും പറയുന്നത് നാലാമത്തെ മന്ത്രം ദൂരം ഏറ്റേ വിപരീതേ വിശോചി അവിദ്യ വിജാച വിദ്യജിജ്ഞാത വിദ്യാഭീക്ഷിണം നചികേതസമ്മന്നേ നത്വ കാമ ബഹവോ അതോനുബന്ധ ദൂരം വിപരീതേ വിശുചി അവിദ്യ വിദ്യ ഇതി ജ്ഞാത വിദ്യാഭീക്ഷണം നചികേതസം മന്യേ ന ത്വാ കാമാഹ ബഹവഹ അനുബന്ധ ദൂരമേതി വിപരീതേ വിശുചി അവിദ്യയാ ച വിദ്യേതി ജ്ഞാത വിദ്യാഭീക്ഷണം നചികേതസം മന്യേ ബഹുഅനുബന്ധ തയോ ശ്രേയ ആദദാനസ്യ സാധുഭവതി. തയോ ഈ രണ്ട് മാർഗങ്ങളിൽ ശ്രേയ ആദദാനസ്യ ശ്രേയസിനെ സ്വീകരിക്കുന്നവന് സാധുഭവതി മംഗളം ഭവതി. ഹീയതി അർത്ഥം ഏതൊരുവനാണോ പ്രയോ വിലയിലെ പ്രയോഗമാർഗത്തെ സ്വീകരിക്കുന്നത് അവൻ അർത്ഥാ പരമപുരുഷാർത്ഥത്തിൽ നിന്നും ഹീയതെ വഴിപ്പോകുന്നു. ഇത് ഹിത്ത കാര്യം പറഞ്ഞല്ലോ. പ്രശ്നം എന്തുകൊണ്ടാണ്, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അതിന് സമാധാനം എടുത്ത് പറഞ്ഞു. മുമ്പ് പറഞ്ഞതിനെ ഇവിടെ അതിന് വിശദീകരിക്കുകയാണ്. എന്താണ് യഥ എന്തുകൊണ്ടെന്നാണ്. ദൂരം ദൂരേണ പറയുന്നു, മഹത അന്തരേണ വലിയ അന്തരമുണ്ട്. ഏതേ ഇവ രണ്ടും, ഏതേ ദൂരം ഇത് വലിയ അന്തരമുള്ളതാണ്, ഇത് പരസ്പര ഭിന്നങ്ങളാണ്, അത്യന്തം ഭിന്നങ്ങളാണ്. വിപരീതേ ദൂരേ വിപരീതേ അന്യോന്യം വ്യാവൃത്തരുടേ, അന്യോന്യം ഭിന്നങ്ങളാണ്, വ്യാവൃത്തമാണ്, അത്യന്തം ഭിന്നമാണ്, അതാണ് ദൂരം. അത്യന്തം ഭിന്നങ്ങളാണ്, ഒരു തരത്തിന് യോജിപ്പിക്കാൻ വയ്യാത്തവയാണ്. ഏത് വിദ്യയും അവിദ്യയും കർമ്മവും ജ്ഞാനവും അതിന്റെ അത്യധികമായ ഭേദത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ദൂരം വിപരീതി അന്യോന്യ വ്യാകൃതം എന്നുവെച്ചാൽ ഭിന്നമായ ഒരു വേർതിരിഞ്ഞ രൂപത്തിലുള്ളതാണ്. വിവേക അവിവേകാത്മകത്വം. ഒന്ന് വിവേകരൂപവും മറ്റൊന്ന് അവിവേകരൂപവുമാണ്. അവിദ്യ അവിവേകവും വിദ്യ വിവേകവുമാണ്. തമസ് പ്രകാശവും ഇത് ഇത് തമസിനെ ഇരു പ്രകാശത്തും പോലെയാണ്, ഇരുട്ടും വെളിച്ചവും പോലെയാണ്. ജ്ഞാനമാർഗവും കർമ്മമാർഗവും ഇരുട്ടും വെളിച്ചവും പോലെയാണ്, ഒരിക്കലും ഉപയോഗിക്കാത്തവയാണ്. സന്യാസവും കാരണിച്ചു വിഷുചി വിഷുച്ച് അതിന്റെ അർത്ഥം പറയുന്നു നാനാഗതി. ഒന്നുകൂടി വിശദീകരിക്കുകയാണ്, ഭിന്നഫലെ ഭിന്നമായ ഫലത്തോടുകൂടിയാണ്. അത് വിഷുചി എന്ന് പറയുന്നതിന്റെ അർത്ഥം ഭിന്നമായ ഫലത്തോടുകൂടിയാണ്. ധാരണ വ്യത്യർത്ഥം അതാണ് ഫലമെന്നുള്ള അർത്ഥം വന്നത്. ഭിന്നഫലം ഭിന്നമായ ഫലത്തോടുകൂടിയതാണ്. എന്താണ് ഭിന്നഫലം? സംസാര മോക്ഷഹേതുത്വേന. ഒന്ന് സംസാരഹേതുവാണ്, മറ്റൊന്ന് മോക്ഷഹേതുവാണ്. കേസൈകി ഏതൊക്കെയാണവ എന്നാണ് അടുത്ത് പറയുന്നത്. വ്യാജ അവിദ്യ അവിദ്യ ഒന്ന്, ത്രയോ വിഷയ ത്രയോമാർഗം, വിദ്യേകിച്ച അടുത്ത വിദ്യ, ശ്രേയോ വിഷയ ശ്രേയോ മാർഗം, ഇത് ജ്ഞാത അങ്ങനെ അറിയപ്പെട്ടിരിക്കുന്നു. നിർജ്ഞാത വേർതിരിച്ച് അറിഞ്ഞിരിക്കുന്നു, അവഗത നിശ്ചിതമായി അറിഞ്ഞിരിക്കുന്നു. പണ്ഡിതേഹി വിദ്വാൻമാരാണ്. വിദ്വാൻമാരെയും രണ്ടിനെയും വേർതിരിച്ചറിഞ്ഞിരിക്കുന്നു, കർമ്മമാർഗത്തെയും ജ്ഞാനമാർഗത്തെയും. തത്ര ഈ രണ്ടിനും വിദ്യാഭീക്ഷണം, വിദ്യയെ അഭീക്ഷിക്കുന്നവനായി ആഗ്രഹിക്കുന്നവനായി, വിദ്യ അർത്ഥനം വിദ്യയെ അർത്ഥിക്കുന്നവനായി. നചികേതസം നചികേതസന് ത്വാം നിന്നെ അഹം നിന്നെ ഞാൻ കരുതുന്നു. ഇത് രണ്ടും അത്യധികം ഭിന്നമാണ്, ജ്ഞാനമാർഗവും കർമ്മമാർഗം. അങ്ങനെ ഇവിടെ കഥോപനിഷത്തിൽ ഇതിങ്ങനെ വ്യക്തമായി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുകൊണ്ടാണ് ഭാഷയത്തിൽ പലയിടത്തും ഈശാവാസ്യത്തിലും പറഞ്ഞതാണ് പർവതവൻ അഗമ്യം. ഇത് രണ്ടും തമ്മിലുള്ള ആ ഭേദം എന്ന് പറയുന്നത് ആത്മവിനെ ചെറുപ്പിക്കാനേ സാധ്യമല്ല. ജ്ഞാനവും കർമ്മവും തമ്മിലുള്ള ഭേദം, സന്യാസവും കരഹസ്യവും തമ്മിലുള്ള, വിദ്യയും അവിദ്യയും തമ്മിലുള്ള ഭേദം. ഇതിനെ രണ്ടുപേരും ഒന്നാണ്, ഒരു വഴിക്ക് തന്നെ രണ്ട് സാധിക്കും. രണ്ടും ഒന്നാണ്, കരഹസ്യം തന്നെ സന്യാസം, കർമ്മം തന്നെയാണ് ജ്ഞാനം, ജ്ഞാനം തന്നെയാണ് കർമ്മം. ഈ രീതിയിൽ ഇതിനെ വിരൂപിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും സാധ്യമല്ല. ഇത് രണ്ടും അത്യധികം ഭിന്നങ്ങളാണ്, ഒന്നും മറ്റൊന്നില്ല. അത് ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്. അതുകൊണ്ടാണ് ഭാഷകാരികളെ എല്ലാ ഭാഗത്തും ഇത് ആവർത്തിക്കുന്നത്, ഇതിനെ യോജിപ്പിക്കരുത്, ഇത് യോജിക്കാൻ ഒരിക്കലും നോക്കത്തില്ല. അവൾ വിദ്യാർത്ഥിയായി ജ്ഞാനാർത്ഥിയായി നജികേതസം പ്രമഹം മഞ്ഞു കസ്മാകൊണ്ട് യസ്മാത് അവിദ്വ ബുദ്ധി പ്രലോഭന പ്രമഹ. അവിദ്വ ബുദ്ധി അജ്ഞാനിയുടെ ബുദ്ധി, അവനെ പ്രലോഭിപ്പിക്കുന്ന കാമങ്ങൾ അക്ഷരപ്രഭുതയ അക്ഷരശ്രമം മറ്റും ബഹവോതി. വളരെയധികം കാമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കാമവിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ത്വാത്വാം നിന്നെ അലോടുകൊണ്ട നിന്നെ അത് ന വിച്ഛേദം കൃതകൊണ്ട നിന്നെ അത് വിച്ഛേദിപ്പിച്ചില്ല, ഛേദിപ്പിച്ചില്ല, നഷ്ടപ്പെടുത്തിയില്ല എന്ന്. എങ്ങനെ? ശ്രേയോമാർഗ ശ്രേയോമാർഗത്തിൽ നിന്നെ അത് വ്യതിചലിപ്പിച്ചില്ല എന്ന്. അലോടുകൊണ്ട മാറ്റിയില്ല, വ്യതിചലിപ്പിച്ചില്ല. ആത്മ ഉപഭോഗ അഭിവാഞ്ച സമ്പാദനേന, തനിക്ക് കൃഷി ഉപഭോഗത്തിലുള്ള അഭിവാഞ്ചകൾ ഉണ്ടാക്കി അതിനെ നേടിക്കൊണ്ട് നിന്നെ ഈ മാർഗത്തിൽ നിന്നും ഈ കാലങ്ങളൊന്നും വൈകിച്ചിട്ടില്ല. കാമങ്ങൾ എങ്ങനെ വൈകിച്ചിരിക്കുന്നു? ആത്മോപഭോഗം, ആത്മോപഭോഗം കാമ വസ്തുക്കളുടെ ഉപഭോഗം, അതിനുള്ള അഭിവാഞ്ചം ദുരാഗ്രഹം, അതിനെ സമ്പാദനെ ജനിപ്പിച്ചുകൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുന്നതിനുള്ള ആഗ്രഹത്തെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ട് ശ്രേയ മാർഗത്തിൽ നിന്നും ഇവയൊന്നും തന്നെ നിന്നെ അകറ്റിയില്ല, വഴിതെറ്റിച്ചില്ല എന്നാണ്. ശ്രേയ മാർഗത്തിൽ നിന്ന് ഒരാളെ വഴിതെറ്റിക്കുന്ന എന്താണ്? വിഷയങ്ങളെ അനുഭവിക്കുന്ന അഭിവാഞ്ചിയാണ്. അത് വരുമ്പോഴാണ് ശ്രേയസിനെ വിട്ടിട്ട് പ്രയസനപ്പെടുത്തും. അത് നിങ്ങൾക്ക് സംഭവിച്ചില്ല എന്നാണ്. അതഹ അതുകൊണ്ടെന്താണ്? വിദ്യാർത്ഥനം ശ്രേയോഭാജനം, ശ്രേയസിനെ സ്വീകരിക്കുന്നവൻ ശ്രേയ പാത്രമാണ്, ശ്രേയസിനെ പാത്രമായവനാണ് മഞ്ഞി എന്ന് ഞാൻ കരുതുന്നു. ഇത്യഭിപ്രായ എന്നാണ് എന്റെ അഭിപ്രായം. നീ ശ്രേയസിനെ വിത്തല്ല, നീ ഒരു യോഗ്യനായ ശിഷ്യനാണ്, നിനക്ക് ഈ ആത്മതത്വത്തെ ഉപദേശിക്കുന്നതിന് അർഹതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു എന്നാണ്. അപ്പോൾ കാമ്യവസ്തുക്കളെല്ലാം ത്യജിക്കുന്നവർ മാത്രമേ ഈ വിദ്യ ഉപദേശിക്കാൻ പാടുള്ളൂ എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. കാമനകളെ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. യാ അവിദ്യ യാച വിദ്യ വിദ്യയും ഏത് ഇവ രണ്ടും ദൂരം അത്യന്തം വിഷുതി ഭിന്ന ഫലത്തോടുകൂടിയവയാണ് ഈതി എന്നിങ്ങനെ ജ്ഞാത വിദ്വാൻമാരാൽ അറിയപ്പെട്ടിരിക്കുന്നു. ഇവയിൽ നചികേതസം നചികേതസിനെ വിദ്യാഭീക്ഷണം വിദ്യയെ ആഗ്രഹിക്കുന്നവനായി മഞ്ഞി ഞാൻ കരുതുന്നു. നിന്നെ ബഹവഹ കാമാഹ ധാരാളം കാമവസ്തുക്കൾ ന അനുകൂല ബന്ധ ശ്രേയോമാർഗത്തിൽ നിന്നും വഴിതെറ്റിച്ചില്ല അകറ്റിയില്ല. നജീവിതത്തിനെ നജീവിതത്തിന്റെ യോഗ്യതയെ യമദേവന് ശരിക്കും ബോധ്യപ്പെട്ടു എന്നാണ് ഇവിടെ സമ്മതിക്കുന്നത്. ശ്രേയോമാർഗത്തിൽ വളരെ ദൃഢനിശ്ചയത്തോടുകൂടി ഉറച്ചു നിൽക്കുന്നവർ അവന് മാത്രമേ ഈ ആത്മവിദ്യയ്ക്ക് അധികാരമുള്ളൂ. അവന് മാത്രമേ ആത്മവിദ്യ ഉപദേശിച്ചാൽ അതിന്റേതായ ഫലം ഉണ്ടാകത്തുള്ളൂ. അതാണ് ഇവിടെ വ്യക്തമാക്കിയത്. അല്ലാത്തവന് ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഒരു ശിഷ്യനെ പരിശോധിക്കുന്നതിനെന്തിനു വേണ്ടി പരീക്ഷിക്കുന്നതിനെന്തിനു വേണ്ടി തന്നെ ഈ വിദ്യ ഇയാൾക്ക് ഉപദേശിച്ചു കഴിഞ്ഞാൽ ഇത് ഫലം ചെയ്യുന്നു എന്നറിയാം. യോഗ്യനായ അധികാരിക്ക് ഉപദേശിച്ചാൽ മാത്രമേ അത് ഫലം ചെയ്യട്ടെ. ഫലമില്ലായെങ്കിൽ ആ വിദ്യ വ്യക്തമായാൽ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്, വ്യക്തമാക്കുകയാണ്, ഗുരു ശിഷ്യനെ ശരിയായ രീതിയിൽ പരീക്ഷിച്ച് വിദ്യ അയാളിൽ ഫലപ്രാപ്തി എത്തുമെന്ന് കണ്ടാൽ മാത്രമേ അയാളെ ഇത്രയും ശ്രേഷ്ഠമായ ആത്മവിദ്യയെ ഉപദേശിച്ച കാര്യമുള്ളൂ. ആ ഒരർത്ഥത്തിലാണ് ഇതിനെ സർവോപദേശിക്കരുത് എന്ന് പറയുന്നത്. ചില ഭാഗങ്ങളെല്ലാം അങ്ങനെ പറയുന്നുണ്ട്. അതിന് ഫലം ചെയ്യത്തില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇതം ചെയ്യുന്നത്. നാമസ്ഥായ കഥാകല എന്നിട്ട് നീതിയിലായി ഇവിടെയും പറയും. എന്നാ നമ്മളെല്ലാം പറഞ്ഞിവിടെ പറയും ദുരാചാരികളവനെ ഉപദേശിക്കരുത്, അതുകൊണ്ട് അത് പ്രയോജനം ചെയ്യത്തില്ല. അശാന്ത മനസ്സിനെ ഉപദേശിക്കരുത്. ഇങ്ങനെയെല്ലാം പറയുന്നത് എന്താണ്? ഇത് പ്രത്യേകിച്ച് ആർക്കും നിഷേധിക്കാൻ വേണ്ടിയിട്ട് മറിച്ച് ആ ഉപദേശം ഫലം ചെയ്യുന്നില്ല. വ്യർത്ഥമായ ഒരു പ്രയത്നമായി മാത്രം അവിടെ വിശേഷിക്കും. അതുകൊണ്ട് അതിനെ ഉപദേശിക്കരുതെന്ന് പറയുക. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പിന്നെന്താണ്? അവർക്കെന്താണോ യോജിച്ചത് അത് ഉപദേശിച്ചു കൊടുക്കുക എന്നർത്ഥം. സർവകർമ്മസന്യാസ രൂപത്തിലുള്ള ഈ ശ്രീമാർഗത്തെ ജ്ഞാനനിഷ്ഠയെ അധികാരികൾക്ക് മാത്രം ഉപദേശിച്ചാൽ മതി എന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് ഇതെല്ലാം നിഷേധിക്കുന്നില്ല. അവരുടെ അധികാരമനുസരിച്ച് അവർക്ക് വേണ്ട ഉപദേശിച്ചു കൊടുക്കുക. അതിനുവേണ്ടിയിട്ടാണ് വേദത്തിലെ കർമ്മമാർഗങ്ങളും മറ്റ് പലതരത്തിലുള്ള ഉപാസനമാർഗങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. പ്രയോജനമില്ലാതെ ഒരാൾക്ക് ഉപദേശിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത് പ്രത്യേകിച്ചാരെയും പക്ഷപാതങ്ങളൊന്നും തന്നെ കാണിക്കും. പക്ഷപാതം കൊണ്ട് പറയുന്നത് അങ്ങനെ അവിവേകികളെ കുറിച്ചാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്. അവിദ്യായാം അന്തരി വർത്തമാനാഹ സ്വയം ശീരാഹ പണ്ഡിതമന്യമാനാഹ ദന്ദ്രമ്യമാണാഹ പരിയന്തി മൂഢാഹ അന്ധേന ഏവ നിയമാന യഥാന്താഹ അവിദ്യായാം അന്തരേ വർത്തമാനാഹ സ്വയം ഗീതാഹ പണ്ഡിതൻ മന്യമാനാഹ ദന്ദ്രമ്യമാനാഹ പരിയന്തി മൂഢാഹ അന്ധേന ഏവ നീയമാന യഥാ അന്ധാഹ അവിദ്യായാം അന്തരേ വർത്തമാനാഹ സ്വയം ധീരാഹ പണ്ഡിതൻ മന്യമാനാഹ ദന്ദ്രമ്യമാനാഹ പരിയന്തി മൂഢാഹ അന്ധേനൈവ നീയമാന യഥാ അന്ധാഹ ഏത് സംസാരഭാഗ്യജനാഹ സംസാരഭാഗ്യങ്ങളായ ജനങ്ങൾ സംസാര കർമ്മമാർഗം തന്നെ ശ്രേഷ്ഠമെന്ന് കരുതി അതിൽ മുഴുകിയിരിക്കുന്ന ജനങ്ങൾ അവരെക്കുറിച്ച് പറയുമ്പോൾ വൈദ്യായാം അന്തരേ മധ്യേ വൈദ്യയുടെ മധ്യത്തിൽ പറഞ്ഞു ഖനീഭൂതൈവ തമസ് കട്ടി പിടിച്ചതുപോലെയുള്ള ഇരുട്ട് ഇരുട്ട് കട്ടി പിടിച്ചതുപോലെയുള്ള ഈ അജ്ഞാന അന്ധകാരത്തിൽ വർത്തമാനാഹ ഉപേക്ഷിച്ചുമാനാഹ അതുകൊണ്ട് പൊതു മതം തന്നെ കഴിയുന്നവർ അവിവേകം കൊണ്ട് ബുദ്ധിയെ ആച്ഛാദനം ചെയ്ത് അതിൽ തന്നെ കഴിയുന്നവർ ഉപേക്ഷിച്ചുമാണ് പൊതിഞ്ഞിരിക്കുന്നവർ പുത്ര പശുവാദി കൃഷ്ണ പാശശതൈ പുത്രൻ പശു തുടങ്ങിയ കൃഷ്ണ കൃഷ്ണാരൂപത്തിലുള്ള പാശശതങ്ങളുണ്ട് അനേകം ബന്ധനങ്ങളുണ്ട് ബന്ധിക്കപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിലും അവർ തിരിച്ചറിയുന്നില്ല അജ്ഞാനത്തിന്റെ കാഠിന്യം കൊണ്ടെന്താണ് സ്വയം ധീരാഹ സ്വയം ധീരന്മാർ എങ്ങനെ പ്രജ്ഞാവന്ത പ്രജ്ഞയുള്ളവരാണ് പണ്ഡിത പണ്ഡിതാഹ പണ്ഡിതന്മാർ ശാസ്ത്രകുശലാഹ ശാസ്ത്രത്തിൽ സാമർഥ്യമുള്ളവർ ഇതി മന്യമാനാഹ അവിവേകം മാർഗത്തിൽ കർമ്മമാർഗത്തിൽ കഴിയുന്നവരാണ് എന്നാൽ സ്വയം പാണ്ഡിത്യമുള്ളവരാണെന്ന് കരുതിയില്ലേ വേദമെല്ലാം അധ്യയനം ചെയ്ത് കർമ്മശാസ്ത്രം എല്ലാം ശരിക്കും മനനം ചെയ്ത് നാളെ കർമ്മങ്ങൾ പോയി കഴിയുന്നവർ അവരെയാണ് ഇവിടെ പണ്ഡിതന്മാരെന്ന് പറയുന്നത് ശാസ്ത്രകുശലന്മാരെന്ന് പറയുന്നു മന്യമാനാഹ തീ ദന്ദ്രമ്യമാനാഹ അത്യന്തം അത്യർത്ഥം കുടിലാം അനേക രൂപം ഗതിന്ദ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു ദന്ദ്രമ്യമാനാഹ അത്യന്തം കുടിലാം വളരെ കുടിലമായ അനേക രൂപം നാനാരൂപത്തിലുള്ള ഗതിൻ ഗന്ത മാർഗങ്ങളിൽ പോകുന്നവർ നാനാ മാർഗങ്ങളിൽ അല്ലെങ്കിൽ നാനാ കർമ്മമാർഗങ്ങളിൽ സഞ്ചരിക്കുന്നവർ ദന്ദ്രമ്യമാണ് എന്നുവെച്ചാൽ കുടിലമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ ആണ് ദന്ദ്രമ്യമാണ് എന്ന് പറയുന്നത് പരിയന്തി അവരെന്ത് ചെയ്യുന്നു ജരാ മരണ രോഗാദി ദുഃഖേഹി ജരാ മരണം രോഗം എന്ന് വെച്ചാൽ സംസാര ദുഃഖങ്ങളാൽ പരിയന്തി പരിഗച്ഛന്തി ആ ദുഃഖങ്ങളാൽ അവർ മൂടപ്പെട്ടിരിക്കുന്നു നിറയപ്പെട്ടിരിക്കുന്നു പരിഗച്ഛന്തി അവൾ മുഴുകിയിരിക്കുന്നു മൂഢാഹ അവരവിവേകികൾ അന്ധേന ഏവ ദൃഷ്ടിവികലേന ഏവ കണ്ണു കാണാത്തവനാൽ തന്നെ നീയമാനാഹ നയിക്കപ്പെടുന്നവർ വിഷമേപതി ദുർഗതമായ മാർഗത്തിലൂടെ നയിക്കപ്പെടുന്നവരായി യഥാ ബഹവ അന്താഹ വളരെയധികാജന്മാരെ മഹാന്തം അനർത്ഥം എരിച്ചന്തി വലിയ അനർത്ഥത്തെ എരിച്ചന്തി പ്രാപിക്കുന്നു തദ്വ എങ്ങനെയാണ് അന്ധൻ അന്ധനെ നയിക്കുന്നത് അങ്ങനെ അന്ധനാൽ നയിക്കപ്പെടുന്ന അന്ധർ ദുർഘടമായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് അനേകം അനർത്ഥങ്ങളെ പ്രാപിക്കുന്നു അതുപോലെ ഇങ്ങനെ സംഭവിക്കുന്നു ഈ കർമ്മമാർഗത്തിൽ ശ്രേയമാർഗത്തിന് വിപരീതമായ കർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നു സ്വയം ബുദ്ധിമാന്മാരാണെന്ന് അഭിമാനിക്കുന്നു പണ്ഡിതനാണെന്ന് കരുതുന്നു പക്ഷെ അവരെന്ത് ചെയ്യുന്നു വളരെ കുടിലങ്ങളായ നാനാമാർഗങ്ങളുണ്ട് കർമ്മം ഫലവുകയും ഒഴുകി ഈ സംസാരത്തിലെ ദുഃഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് അവരിങ്ങനെ പരിയന്തി പരിഗച്ഛന്തി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുഴുകിയിരിക്കുകയാണ് മൂഢന്മാർ അവിവേകികൾ എന്നാണ് അത്ര ശക്തമായ ഭാഷയിലാണ് അവരെ നിഷേധിക്കുന്നത് മൂഢന്മാർ അവിവേകികൾ അന്ധനാൾ നയിക്കപ്പെടുന്ന അന്ധരത്തോടെ അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കർമ്മമാർഗത്തെ സ്വീകരിക്കുന്നവരെ കുറിച്ച് പറയുകയാണ് ആരാണ് അവരെ വിട്ട് ശ്രേയമാർഗത്തെ സ്വീകരിക്കുന്നത് അങ്ങനെ സ്വീകരിക്കുന്ന ഒരാളാണെന്ന് ഉദ്ദേശിച്ച് മറ്റുള്ളവരെ കുറിച്ചാണ് ഈ പറയുന്നത് അതിനാണ് അവിദ്യായാം അന്തരേ അവിദ്യ മധ്യത്തിൽ കർമ്മമാർഗത്തിൽ നമ്മുടെ കർമ്മം എന്നൊക്കെ പറയുമ്പോൾ വൈദിക കർമ്മമാണ് വർത്തമാനാഹ പ്രവർത്തിക്കുന്നവർ സ്വയം ധീരാഹ, സ്വയം ബുദ്ധിമാന്മാരും പണ്ഡിതന്മന്യമാനാഹ, പണ്ഡിതന്മാരെന്ന് കരുതുന്നവരുമായവർ. ദന്ദ്രന്യമാനാഹ, കുടിലമായ കർമ്മമാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ. മൂഢാഹ, അവിവേകികൾ. അന്ധേന ഏവ, അന്ധനാൽ തന്നെ. നിയമാനാഹ, നയിക്കപ്പെടുന്ന. അന്ധാഹ ഏഥ, അന്ധന്മാരെപ്പോലെ. പരിയന്തി, ചുറ്റിപ്പറങ്ങി നശിക്കുന്നു. അവിവേകിയായ അവിദ്യ ഈ പ്രയോഗമാർഗത്തിൽ, കർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരുവൻ ശാസ്ത്രവിശ്രമാണെങ്കിൽ, എന്റെ ശാസ്ത്ര പാണ്ഡിത്യം ആ കർമ്മമാർഗത്തെ ഉപേക്ഷിച്ച് സ്നേഹമാർഗത്തിലേക്ക് വരുന്നതിന് അവനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അവൻ സ്വയം ബുദ്ധിമാനാണെന്ന് കരുതുന്നതും നിഷ്ഫലമാണ്. അവൻ സ്വയം നശിക്കുന്നു, മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നും കർമ്മികളെ ഉദ്ദേശിച്ച്, അവിദ്യാമാർഗത്തിൽ സഞ്ചരിക്കുന്നവരുദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ട് ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് അവർക്ക് ശാസ്ത്ര പണ്ഡിത്യം ഒക്കെ ഉണ്ടായിട്ടും ജ്ഞാനമാർഗത്തിലേക്ക് വരാൻ കഴിയുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്. അതൊന്നാണ് ചർച്ച ചെയ്യുന്നത്.